ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. മലേഷ്യയിൽ നടക്കുന്ന 22-ാമത് ആസിയാൻ ഇന്ത്യ ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വെർച്വലായി പങ്കെടുക്കും. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടികയിൽ 2.84 കോടി സമ്മതിദായകർ. മോൺത ചുഴലിക്കാറ്റ് മുന്നൊരുക്കങ്ങൾ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. കേരളത്തിൽ തെക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞുജാഗ്രത. ഇടുക്കിയിൽ മണ്ണിടിച്ചിലിൽ 1 മരണം. ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 127-ാം പതിപ്പാണിത്. തുടർന്ന് മലയാള പരിഭാഷയും ഉണ്ടായിരിക്കും. ദൂരദർശനും മൻ കി ബാത് സംപ്രേക്ഷണം ചെയ്യും. AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ AIR ആപ്പിലും PMO, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം തുടങ്ങിയവയുടെ യൂട്യൂബ് ചാനലുകളിലും പരിപാടി തത്സമയം ലഭ്യമാകും. മലേഷ്യയിലെ ക്വാലാലംപൂരിൽ നടക്കുന്ന 22-ാമത് ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വെർച്വലായി പങ്കെടുക്കും. പ്രധാനമന്ത്രിയും ആസിയാൻ നേതാക്കളും ആസിയാൻ ഇന്ത്യ ബന്ധത്തിലെ പുരോഗതി വിലയിരുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സമഗ്ര പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള സംരംഭങ്ങളെക്കുറിച്ചും ചർച്ച നടക്കും. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, ഇൻഡോ പെസഫിക് കാഴ്ചപ്പാട് തുടങ്ങിയവയുടെ പ്രധാന ഘടകമാണ് ആസിയാൻ ബന്ധത്തിന്റെ ശക്തിപ്പെടുത്തൽ. നാളെ നടക്കുന്ന ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രിയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സീഷെൽസിലേക്ക് യാത്ര തിരിച്ചു. സീഷെൽസ് പ്രസിഡന്റ് പെട്രിക് ഹെർമിനിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഇന്ത്യയുടെ അഭിനന്ദനങ്ങൾ ശ്രീ CP രാധാകൃഷ്ണൻ നേരിട്ട് അറിയിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മഹാസാഗർ എന്ന ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ സുപ്രധാന പങ്കാളിത്തം വഹിക്കുന്ന രാജ്യമാണ് സീഷെൽസ്. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും എക്കാലത്തും അങ്ങനെ തന്നെ തുടരുമെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. ഹരീഷ്. പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന ഇടങ്ങളിൽ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം UN സുരക്ഷാ കൌൺസിലിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞു.
People of Jammu and Kashmir exercise their fundamental rights in accordance with India's time-tested democratic traditions and constitutional framework. We of course know that these are concepts alien to Pakistan. We call upon Pakistan to end the grave and ongoing human rights violations in the areas illegally occupied by it, where the population is in open revolt against Pakistan's military occupation, repression, brutality and illegal exploitation of resources.
പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയിൽ രാമനാഥപുരം, ശിവഗംഗ, തൂത്തുക്കുടി, വിരുദ്നഗർ ജില്ലകളെ ഉൾപ്പെടുത്തിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കർഷകരുടെ ക്ഷേമത്തിനായി 36 പദ്ധതികൾ ഏകീകരിച്ചതായി വെല്ലൂരിൽ കർഷകരുമായി സംവദിക്കവേ അദ്ദേഹം പറഞ്ഞു. ദേശീയ പയർവർഗ ദൌത്യം, പ്രകൃതിദത്ത കൃഷി എന്നിവ രാജ്യത്തെ പയറുവർഗ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന കാഴ്ചപ്പാടിന് ഊർജ്ജമേകുന്നതായും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. മൊബൈൽ ഫോൺ നിർമ്മാണ വ്യവസായത്തിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള പാതയിലാണ് രാജ്യമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 2 വർഷത്തിനുള്ളിൽ ഇന്ത്യ പൂർണ്ണമായും മൊബൈൽ ഫോൺ ഘടകങ്ങളുടെ ആഭ്യന്തര ഉൽപാദന ശേഷി കൈവരിക്കും. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CCTV ഉൾപ്പെടെ വിവിധ ആപ്ലിക്കേഷനുകൾക്കുള്ള ചിപ്പ് സെറ്റുകൾ രാജ്യം വികസിപ്പിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട മോൻത ചുഴലിക്കാറ്റ് നാളെ രാവിലെയോടെ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതോടെ ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ടോടെ ആന്ധ്രാപ്രദേശ് തീരത്തെ കാക്കിനടയിൽ ചുഴലിക്കാറ്റ് കര തൊടുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾ ഈ മാസം 29 വരെ ബംഗാൾ ഉൾക്കടലിൽ പോകരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. മോൻത ചുഴലിക്കാറ്റിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ദേശീയ ദുരന്ത നിവാരണ സമിതി യോഗം ചേർന്നു. വിശദാംശങ്ങളിലേക്ക്.
മോൻത ചുഴലിക്കാറ്റ് ചൊവ്വാഴ്ചയോടെ തീവ്ര ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാനും രാജ്യത്തിന്റെ കിഴക്കൻ തെക്കൻ തീരങ്ങളിലൂടെ കടന്നുപോകാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സമിതിയെ അറിയിച്ചു. ചുഴലിക്കാറ്റ് കടന്നുപോകാൻ സാധ്യതയുള്ള പാതയിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് സ്വീകരിച്ച തയ്യാറെടുപ്പുകളെക്കുറിച്ച് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ വിശദീകരിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേന, കര, നാവിക വ്യോമസേനകൾ, തീരസംരക്ഷണ സേന എന്നിവയുടെ സംഘങ്ങൾ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനം പ്രവർത്തനങ്ങൾക്ക് സജ്ജമാണ്. ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും യോഗത്തിൽ പങ്കെടുത്ത വിവിധ മന്ത്രാലയങ്ങൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
പുതുക്കിയ ജി എസ് ടി നിരക്കുകൾ ആരോഗ്യമേഖലയ്ക്ക് ഏറെ ഗുണം ചെയ്യുന്നതായി കേന്ദ്ര സർക്കാർ. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ 36 ജീവൻ രക്ഷാ മരുന്നുകളുടെ ജി എസ് ടി എടുത്തുമാറ്റി. അവശ്യ മരുന്നുകളുടെ ജി എസ് ടി 12% നിന്നും 5% കുറച്ചു. ബാൻഡേഡ്, ഗ്ലൂക്കോമീറ്റർ, തെർമോമീറ്റർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ ജി എസ് ടിയും 12% കുറച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ പൊതു തിരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടികയിൽ 2.84 കോടി വോട്ടർമാർ. വാർഡ് പുനർവിഭജനത്തിന് ശേഷം പുതിയ വാർഡുകളിലെ പോളിംഗ് സ്റ്റേഷൻ അടിസ്ഥാനത്തിലാണ് പുതുക്കിയ അന്തിമ വോട്ടർ പട്ടിക. മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ പൊതു തിരഞ്ഞെടുപ്പിനാണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയത്. കേരളത്തിൽ തെക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും തൃശൂരിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള തീരത്ത് മറ്റന്നാൾ വരെയും ലക്ഷദ്വീപ്, കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇടുക്കിയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ അടിമാലി കൂമ്പൻപാറ ലക്ഷം വീട് കോളനി ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾ മരിച്ചു. ബിജു എന്നയാളാണ് മരിച്ചത്. ഭാര്യ സന്ധ്യയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 10:30 ദുരന്തം. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പുലർച്ചെ 3 മണിയോടെയാണ് സന്ധ്യയെ പുറത്തെത്തിക്കാനായത്. സാരമായ പരിക്കുകളോടെ ഇവരെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 1 മണിക്കൂറിന് ശേഷം പുലർച്ചെ 5 മണിയോടെയാണ് ഭർത്താവ് ബിജുവിനെ പുറത്തെടുക്കാനായത്. അബോധാവസ്ഥയിലായിരുന്ന ബിജുവിനെ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസും അഗ്നിശമന സേനയും NDRF സംഘവും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അശാസ്ത്രീയ മണ്ണെടുക്കലാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ.
ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകിട്ട് 3 മണിക്ക് നവി മുംബൈയിലാണ് മത്സരം. ഇന്ന് വിശാഖപട്ടണത്ത് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ന്യൂസിലാന്റ് ഇംഗ്ലണ്ടിനെ നേരിടും. ആദ്യ സെമി ഈ മാസം 29-ന്. ഓസ്ട്രേലിയക്കെതിരായ അവസാന ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് ജയം. സിഡ്നിയിൽ നടന്ന മത്സരത്തിൽ രോഹിത് ശർമ്മ സെഞ്ചുറിയും വിരാട് കോഹ്ലി അർദ്ധ സെഞ്ചുറിയും നേടി. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 47-ാം ഓവറിൽ 236 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യ 39-ാം ഓവറിൽ ലക്ഷ്യത്തിലെത്തി. ആദ്യ 2 മത്സരങ്ങൾ ജയിച്ച ഓസ്ട്രേലിയ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. കേരള സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ല കുതിപ്പ് തുടരുന്നു. 1472 പോയിന്റുമായാണ് ആതിഥേയർ 1-ാം സ്ഥാനത്ത് തുടരുന്നത്. തൃശൂർ 2-ാമതും പാലക്കാട് 3-ാമതുമാണ്. മേളയിൽ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം കിരീടം നേടി. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ മികവിനുള്ള 2025 രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അന്തരിച്ച പ്രമുഖ ശാസ്ത്രജ്ഞൻ ജയൻ വിഷ്ണു നർലിക്കറിനാണ് വിജ്ഞാൻ രത്ന പുരസ്കാരം. മലയാളികൾ ഉൾപ്പെടെ 8 പേർ വിജ്ഞാൻ ശ്രീ പുരസ്കാരവും 14 പേർ വിജ്ഞാൻ യുവ പുരസ്കാരവും നേടി. CSIR അരോമ മിഷനാണ് വിജ്ഞാൻ ടീം അവാർഡ്. VSSC പ്രോജക്ട് ഡയറക്ടറും മലയാളിയുമായ N. ജയനാണ് ബഹിരാകാശ സാങ്കേതിക വിദ്യാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത്. ഛഠ് പൂജയുടെ 2-ാം ദിവസമായ ഖർന ഇന്ന്. വിശ്വാസികൾ ഇന്ന് ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ച് വ്രതം ആചരിക്കുന്നു. സൂര്യഭഗവാന് പൂജകൾ അർപ്പിച്ച ശേഷമാണ് വ്രതം അവസാനിപ്പിക്കുന്നത്. ഇന്നലെയാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഛഠ് പൂജകൾക്ക് തുടക്കമായത്. ഛഠ് പൂജയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഛഠ് പൂജ ആഘോഷങ്ങളോടനുബന്ധിച്ച് വിപുലമായ യാത്രാ സൌകര്യമൊരുക്കി ഇന്ത്യൻ റെയിൽവേ. തിരക്ക് കണക്കിലെടുത്ത് 6,181 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഈ ഉത്സവ കാലയളവിൽ ട്രെയിൻ യാത്ര ചെയ്തവരുടെ എണ്ണം 2.5 കോടിയായി ഉയരുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. ദില്ലി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരിച്ച 2-ാമത്തെ ടെർമിനലിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി റാം മോഹൻ നായിഡു നിർവഹിച്ചു. വ്യോമയാന മേഖല വികസന പാതയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നു മുതൽ യാത്രാ സേവനങ്ങൾക്കായി ടെർമിനൽ 2 വീണ്ടും തുറക്കും. 5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നവീകരിച്ച ടെർമിനൽ തുറക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11:00. മലേഷ്യയിൽ നടക്കുന്ന 22-ാമത് ആസിയാൻ ഇന്ത്യ ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വെർച്വലായി പങ്കെടുക്കും. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടികയിൽ 2.84 കോടി സമ്മതിദായകർ. മോൺസൂൺ ചുഴലിക്കാറ്റ് മുന്നൊരുക്കങ്ങൾ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. കേരളത്തിൽ തെക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കിയിൽ മണ്ണിടിച്ചിലിൽ 1 മരണം. ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.